ായിരുന്നു പ്രിയ സഹോദരനിലൂടെ.
വാട്ട് ഈസ് എ പർപ്പസ്?
എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അഗസ്റ്റിൻ തന്റെ ജീവിതത്തിന്റെ മധ്യസമയം വരെ, മധ്യവയസ് വരെ പാപത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, വളരെ മോശമായൊരു ജീവിത രീതി. പക്ഷെ അദ്ദേഹം ഒരു ദിവസം ദൈവത്തെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഫേമസാണ്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. ഗോഡ്, യു ഹാവ് ക്രിയേറ്റഡ് അസ്, ക്രിയേറ്റഡ് മീ ഫോർ യു. നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിലെത്തിച്ചേരും വരെ എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ഐ വിൽ ഫൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ യു, ബിക്കോസ് യു ഹാവ് ക്രിയേറ്റഡ് മീ ഫോർ യു. നീ ദൈവമേ, നീ എന്നെ നിനക്കായിട്ട് സൃഷ്ടിച്ചു. അത് മാത്രമല്ല, നിന്നിലെത്തിച്ചേരുന്നതുവരെ, നിന്നെ കാണുന്നതുവരെ, നിന്നെ അറിയുന്നതുവരെ, നീയുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തോടുള്ള ഒരാഴമായ ബന്ധത്തിലല്ലെങ്കിൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും, അസ്വസ്ഥമായിരിക്കും. പക്ഷെ പുറമേ നമ്മളൊരു പക്ഷെ അത് കാണിച്ചെന്ന് വരത്തില്ല. പുറമേ നമ്മളെല്ലാ സന്തോഷത്തിലും ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുമ്പോഴും അതിൻ്റെ നടുവിലൊരു അസ്വസ്ഥത, സമാധാനമില്ലായ്മ, സ്വസ്ഥതയില്ലായ്മ. ഞാൻ അനുഭവിച്ചറിഞ്ഞ മനുഷ്യനാണ്. എൻ്റെ കോളേജിൽ കൂട്ടുകാരുടെ നടുവിൽ ജോയ്ഫുള്ളായിട്ട് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് മറിഞ്ഞു നടക്കുമ്പോഴും ഉള്ളിൽ ശൂന്യതയായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു. അഗസ്റ്റിൻ്റെ അതേ അനുഭവം, ദൈവത്തിലെത്തിച്ചേരുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഓൾ ഹു ആർ വീറി ആൻഡ് ഹെവി ലേഡൻ, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഇത് മനോഹരമായൊരു സ്ഥലമാണല്ലേ. അവിടെ ആ കോട്ടേജിൽ ഒരു ഊഞ്ഞാലുപോലുള്ള സ്ഥലമുണ്ട്. കുട്ടികളെല്ലാം അവിടെ പോയിരുന്ന് കളിയാം, അതെല്ലാം കയറുന്ന് ആടിക്കൊണ്ടിരിക്കുക. ഞാനും പറഞ്ഞു ആടട്ടെ, കാരണം ഒരാൾക്ക് 1250 രൂപ ഉള്ള കോട്ടേജ്, രണ്ടുപേർ താമസിക്കണമെങ്കിൽ 2500 രൂപ വേണം. അപ്പം ഇങ്ങനെയൊക്കെ ആടാൻ പറ്റുള്ളൂ, നിങ്ങളെ ശരിക്കും ആടിക്കൂ എന്ന് പറഞ്ഞിരിക്കുക അവരോട്. നിങ്ങൾ അവിടെ ഇരുന്ന് ആടിക്കൂ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാൽ നമുക്കല്പം സ്വസ്ഥത കിട്ടുമെന്നാണ്. കൊടൈക്കനാലിൽ പോയാൽ, ഊട്ടിയിൽ പോയാൽ, അവിടുത്തെ മനോഹരമായ, ഇപ്പം നന്ദി ഹിൽസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ. ബാംഗ്ലൂരിലെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് പ്ലേസാണ് നന്ദി ഹിൽസ്. അതിൻ്റെ താഴെയാണ് നമ്മൾ. ആൾക്കാർ നേരെ മുകളിലേക്ക് കാർ ഓടിച്ച് പോവുക, എന്തിനാണെന്നറിയോ, അതിൻ്റെ മുകളിൽ ചെന്ന് ഈ മനോഹരമായ പ്രകൃതിയെ കാണുമ്പം ഒരു സ്വസ്ഥത, ഒരു സമാധാനം. അതുവേണ്ടി ആൾക്കാർ ഓടി വരുന്നേ. പക്ഷേ ഞാൻ പറയട്ടെ സ്വരങ്ങളെ, അത് അല്പസമയത്തേനേ ഉള്ളൂ. നന്ദി ഹിൽസിൻ്റെ താഴത്തെ ഇറക്കുമിറങ്ങുമ്പോൾ ആ സ്വസ്ഥത അവസാനിക്കും. ബിക്കോസ് എഗെയിൻ വി ആർ ഇൻ ടു ദ റിയൽ ലൈഫ്, എഗെയിൻ ഇൻ ടു ദ സെയിം പ്ലേസ്. ഇതാ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയത് കൊണ്ട് സ്വസ്ഥത കിട്ടുമെന്ന് ആരും ചിന്തിക്കരുത്. മറ്റേ വിചാരിക്കുന്നത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയിലേക്ക് വരുമെന്നാ. ഇവിടെ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് പറയാം, ഒത്തിരി പേര് ചിന്തിക്കുന്നത് ഒരു വിവാഹം കഴിച്ചാൽ കാര്യങ്ങൾ സ്വസ്ഥമായി എന്നാ. പക്ഷെ വിവാഹം കഴിച്ചവരെ നോക്കിയിട്ട് എനിക്ക് പറയാനുള്ളത് ഉള്ള സ്വസ്ഥത കൂടെ പോകുന്ന, ഇപ്പോൾ ഉള്ള സ്വസ്ഥത കൂടെ പോകും, കുറച്ചും കൂടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. പക്ഷെ അഗസ്റ്റിന് മനസ്സിലായി ഏതെങ്കിലും ഒരു ചെറിയ എൻജോയ്മെന്റിന് എനിക്ക് സ്വസ്ഥത തരുവാനായിട്ട് കഴിയത്തില്ല, ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിന് എനിക്ക് സ്വസ്ഥത തരുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അഗസ്റ്റിൻ പറഞ്ഞു, ദൈവമേ നീ എന്നെ നിനക്കായിട്ട് സൃഷ്ടിച്ചു, അതുകൊണ്ട് നിന്നിൽ എത്തിച്ചേരും വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവത്തോടൊരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമുണ്ടാകുന്നത് വരെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവത്തെ അടുത്തറിയുന്നത് വരെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. അവിടെ നമുക്കിന്ന് വേണ്ടതെന്താണെന്നറിയാവോ? ദൈവത്തെ ഒന്ന് അടുത്തറിയാനായിട്ട്, ദൈവത്തെ ഒന്ന് രുചിച്ചറിയാനായിട്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിയണമെന്ന്, ദൈവത്തെ ഒന്ന് അടുത്തറിയണമെന്ന്, ദൈവത്തെ ഒന്ന് മുഖാമുഖം അറിയണമെന്ന്, ഫേസ് ടു ഫേസ് ദൈവത്തെയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഇതിൽ കുറഞ്ഞൊന്നും നിങ്ങൾക്ക് സ്വസ്ഥത തരുവാനായിട്ട് കഴിയത്തില്ല സഹോദരങ്ങളെ. പാട്ട് കേൾക്കുമ്പം കുറച്ച് സമയം ഒരു സ്വസ്ഥത കിട്ടും, ഒരു മീറ്റിങ്ങിൻ്റെ 2 മണിക്കൂറിനുള്ളിൽ കുറച്ചൊക്കെ സമാധാനം കിട്ടുന്നവരുണ്ട്. ഒത്തിരി പേര് ഇതുകൊണ്ടാണ് ഒത്തിരി മീറ്റിങ്ങൾക്ക് പോകുന്നത്. ഇന്ന് മീറ്റിങ്ങൾക്ക് ആളുകൾ ഇടിയാണ്, പ്രയർ മീറ്റിങ്ങൾക്കൊക്കെ. കാരണം അവർ പറഞ്ഞാൽ അറിയോ, ഒരല്പസമയം സ്വസ്ഥത കിട്ടാൻ. പക്ഷേ ഞാൻ പറയട്ടെ, ദേർ ഇസ് ഓൺലി വൺ വേ, ദേർ ഇസ് ഓൺലി വൺ പ്ലേസ് വേർ യു ക്യാൻ ഹാവ് റെസ്റ്റ്. ദാറ്റ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, യേശുവുമായിട്ടുള്ള ഒരടുത്ത ബന്ധം, ഒരു ഗാഢബന്ധം. അതിന് മാത്രമേ നമുക്ക് സ്വസ്ഥത തരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇതായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. മോശ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, മോശ, മോസസ്. മോശ ഒരിക്കല് ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ചെറിയൊരു ഒരു പർവ്വതത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു. അവിടേക്ക് ഒത്തിരി മുൾപ്പടർപ്പുകളുണ്ട്, പക്ഷെ അത് എരിഞ്ഞു പോകുന്നില്ല. ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ മുൾപ്പടർപ്പ് ആളി കത്തുകയാണ്, പക്ഷെ കത്തിത്തീരുന്നില്ല. കുറച്ചു നേരം നോക്കി നിന്നു, മോശ അടുത്തി വന്നു. എന്താണെന്നറിയാനായിട്ട് പെട്ടെന്നൊരു സ്വരം, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. You are in a holy ground, so remove your sandals. ദൈവത്തിന് മനസ്സിലായി ഇതൊരു സാധാരണ തീയല്ല, ഇതൊരു സാധാരണ ശബ്ദവുമല്ല, അതിൻ്റെ അപ്പുറത്തെന്തോ ഒരു ശബ്ദം. മോശ ചോദിച്ചു, ഹു ആർ യു ലോർഡ്? ദൈവമേ നീ ആരാ? ഹു ആർ യു ലോർഡ്? ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങി, ഐ ആം ദാറ്റ് ഐ ആം. What is your name? ദൈവത്തോട് ദൈവമേ നിന്റെ പേരെന്താ? ദൈവത്തിന്റെ പേരറിയാനുള്ളൊരു ആഗ്രഹം. ദൈവം പറഞ്ഞു, ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകുന്നവൻ ഞാനാ. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എന്ന് പറഞ്ഞാൽ എന്നെ വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെയുള്ള ഒരു കാര്യവുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആണ് ഞാൻ, ഇതിൻ്റെ എല്ലാം മുകളിലാണ് ഞാൻ, ഇതിൽ നല്ല വ്യത്യാസമാണ് ഞാൻ. ഐ ആം ദാറ്റ് ഐ ആം. നമുക്കിപ്പോൾ ആരെ വേണമെങ്കിലും കമ്പയർ ചെയ്യാം. ഇപ്പം ഷോണിയെ കമ്പയർ ചെയ്യാം, ഞാൻ പറയാം ഇന്ന ആളുടെ അഭിനീഷിൻ്റെ മുടി പോലാണ് ഷോണിയുടെ മുടി, അങ്ങനെയാണ് പറയാം. അല്ലെങ്കിൽ ഇന്ന ആളുടെ ഒരു ചെറിയൊരു ഫേസ് കട്ടുണ്ട്, നമ്മളങ്ങനെയാണ്. സിനിമാ താരങ്ങളുടെയൊക്കെ ഫേസ് കട്ടുമൊക്കെ ആയിട്ട് നമ്മൾ ആൾക്കാരെ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ദൈവത്തെ ഈ ലോകത്തിൽ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ എല്ലാം മുകളിലാ ദൈവം. Who are you, Lord? ദൈവം പറഞ്ഞു, I am that I am. രണ്ടാമത് മോശസിന് വേണ്ടി ഒരു എൻകൗണ്ടർ ഉണ്ടോ ദൈവമായിട്ട്? അപ്പൊ അടുത്തൊരു ചോദ്യം ചോദിച്ചു, എന്നറിയോ, ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഐ വോണ്ട് ടു സീ യുവർ ഗ്ലോറി. എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. അടുത്തൊരാഗ്രഹം. അപ്പോൾ ദൈവം മോസസിന്റെ ദൈവത്തിന്റെ തേജസ് കാണിച്ചു കൊടുത്തു. എന്താണെന്നറിയോ, എക്സോഡസ് പുറപ്പാട് പുസ്തകം പഴയ നിയമത്തിലാണതുള്ളത്. അല്ലെ, വാക്യം ഞാൻ വായിക്കാം. അതിൻ്റെ 33-ാം അധ്യായം പതിനെട്ടാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33:18. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുവാൻ ഇടയാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സിനുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നറിയിച്ചു ചെയ്തു. 34-ാം അധ്യായം നെക്സ്റ്റ് ചാപ്റ്റർ 34-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യഹോവ അവൻ്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചതെന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം മോശയുടെ മുൻപാകെ കടന്നുപോയിട്ടൊരു കാര്യം ഘോഷിച്ചു, ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താണെന്നറിയാവോ, എന്താ ദൈവത്തിന്റെ പ്രത്യേകത? ദൈവം കരുണയും കൃപയുമുള്ളവനാണ്. He is compassionate and gracious. കൃപയും കരുണയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, സ്ലോ ടു ആംഗർ, എബൗണ്ടിങ് ലവിംഗ് കൈൻഡ്നെസ് ആൻഡ് ട്രൂത്ത്. ദൈവത്തെക്കുറിച്ച് പറയുക സ്വരങ്ങളെ, ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് ഗോഡ്? വാട്ട് ഈസ് യുവർ ഐഡിയ? ടെൽ മീ, ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ? ചിലർ പറയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയാണ്, ഏതോ ഒരു ശക്തിയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം ശക്തിയല്ല, ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം ഒരു വ്യക്തിയാണ്. ഹീ ഈസ് എ പേഴ്സൺ. ദൈവം ഒരു വ്യക്തിയാ. എന്താ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ? എന്താ ഒരാളൊരു വ്യക്തിയാണെന്ന് പറയണമെങ്കിൽ അയാൾക്ക് ചിന്തിക്കാൻ കഴിയുണ്ടായിരിക്കണം, അയാൾക്ക് ഫീലിങ്സ് ഉണ്ടായിരിക്കണം, അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു വ്യക്തി. ഇനി ഞാൻ സിമ്പിളൊരു ചോദ്യം ചോദിക്കാം, ദൈവം ഒരു ശക്തിയാണെങ്കിൽ ഈ ശക്തിക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമോ? ഒരിക്കലും ഒരാളൊരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പേഴ്സണാലിറ്റി കനോട്ട് കം ഫ്രം നോൺ പേഴ്സണാലിറ്റി. വ്യക്തിത്വം ഇല്ലായ്മയിൽ നിന്ന് ഒരിക്കലും വ്യക്തിത്വം ഉണ്ടാകത്തില്ല. ദൈവമാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ, ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെങ്കിൽ, ആ ദൈവം മനുഷ്യനൊരു വ്യക്തിത്വം കൊടുത്തു, ഒരു പേഴ്സണാലിറ്റി കൊടുത്തു. അല്ലെങ്കിൽ സംസാരിക്കുവാൻ, ചിന്തിക്കുവാൻ, ഫീലിങ്സ്, ഇതെല്ലാം. ദൈവം ഒരു ശക്തിയല്ല, ദൈവം ഒരു വ്യക്തിയാ. ശക്തിയുള്ള വ്യക്തി. ഓക്കെ, ശക്തിയുള്ള വ്യക്തി. ഹീ ഈസ് എ പേഴ്സൺ വിത്ത് പവർ. എന്നിട്ട് ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതിയിരിക്കുക എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, കരുണയും കൃപയുമുള്ളവൻ. ഹീസ് ഫുൾ ഓഫ് കമ്പാഷൻ. ഹീസ് ഫുൾ ഓഫ് കമ്പാഷൻ. കരുണയുള്ളവനാ ദൈവമെന്ന്. നമ്മുടെ അവസ്ഥ കണ്ട് കരുണ കാണിക്കുന്ന ഒരു ദൈവം. ഒന്നാമത്തെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് കരുണയുള്ളവൻ. He is gracious. മലയാളത്തിൽ കൃപയുള്ളവൻ എന്ന് കുറച്ചുകൂടെ പറഞ്ഞാൽ ഔദാര്യമുള്ള ദൈവം, ഗ്രേഷ്യസ്. എന്താ ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ പപ്പയോട് ചോദിച്ചു, പപ്പ എനിക്കൊരു 10 രൂപ വേണം. അപ്പം 4 ചോദി, എടാ എന്തിനാടാ പൈസ? അല്ലേ തന്നെ നീച്ചയുടെ കൂടുതൽ ചെലവാക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്, 8 രൂപ മതി പിടി. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു 10 രൂപ ചോദിച്ചപ്പം, മോനെ ഇരിക്കട്ടടാ 1000 രൂപ. ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലല്ലേ. പക്ഷെ ദൈവം അങ്ങനെയാണെന്ന് പറഞ്ഞേ, ഒരു 10 രൂപ ചോദിച്ചാൽ ആ ഇരിക്കട്ടടാ മോനെ എന്ന് പറഞ്ഞ 1000 കൊടുക്കുക. അതിനാണ് ഗ്രേഷ്യസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാ? ഒരാൾ പറഞ്ഞു പണ്ടൊരിക്കല്, ഒരു മെഴുകുതിരി വെട്ടം ചോദിച്ചാൽ ഒരു സൂര്യനെ തരും. If you ask for a candle, he will give you a sun. ഒരു പാത്രം വെള്ളം ചോദിച്ചാൽ ഒരു മീനച്ചിലാർ തരും, അല്ലെങ്കിൽ ഒരു ഭാരതപ്പുഴ തരും. ആ ദൈവം, Can you think about a God like that? നമ്മൾ വിചാരിക്കുന്ന അറിയോ, കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വല്ലോ ഇച്ചിര തരും. If you struggle and pray, then God will give something. No! That is a false idea about God. God is gracious. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ സംശയമായി, പിന്നെ എന്തുകൊണ്ടാ തരാത്തെ? ഞാൻ എന്തുമാത്രം ചോദിച്ചു, ഈ കപ്പാസിറ്റി അനുസരിച്ച് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ദൈവത്തിന് തരാൻ മനസ്സാ. മീനച്ചിലാറുമായിട്ട് ദൈവം നിൽക്കുക, നമ്മൾ ചെറിയ കപ്പുമായിട്ടാ ചെല്ലുന്നേ. ആ ഒഴിച്ചോ, ഇത് കപ്പൊന്ന് വിശാലമായാൽ മതി, ഇതൊന്ന് വലുതാകും തോറും വലുതാകും തോറും അധികമായിട്ട് ദൈവം പകരും. കപ്പ് ചെറുതായത് കൊണ്ടാണ് ഈ മീനച്ചിലാർ റിസീവ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ദൈവത്തിന് മനസ്സാന്ന് നമുക്ക് തരാൻ ഒത്തിരി കാര്യങ്ങള്, ഒത്തിരി കാര്യങ്ങൾ തരാൻ മനസ്സാ. ഹീസ് എ കമ്പാഷനേറ്റ് ഗോഡ്, ഹീസ് എ ഗ്രേഷ്യസ് ഗോഡ്. കരുണയുള്ള ദൈവം, രണ്ട് കൃപയുള്ള ദൈവം. തീർന്നില്ല, സ്ലോ ടു ആങ്കർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ദൈവം. ഇപ്പൊ മനസ്സിലായി, ഞാനും ദൈവവും തമ്മിൽ യോജിച്ചു പോകത്തില്ല, ഞാൻ ഷോർട്ട് ടെമ്പറാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ എടുത്തിയാടുന്നുള്ള. പക്ഷെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അല്ലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ടേ നമ്മൾ അടിച്ചു പോയനെ. ദൈവത്തിന്റെ പ്രത്യേകതയാണ് സ്ലോ ടു ആങ്കർ, ദീർഘക്ഷമയുള്ള ദൈവം. ഇപ്പോൾ 20 വയസ്സൊക്കെ ആയില്ലേ ഇവിടെ ഇരിക്കുന്നവർക്ക്? ആ അല്ലാത്തവരും ഉണ്ടല്ലേ, ടീനേജേഴ്സും ഉണ്ട്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 20 വർഷം ദൈവം നമ്മളെ സഹിച്ചു. ഒരാൾ പ്രസംഗം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നുള്ളൊരു പാട്ടുണ്ട്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നല്ല പറയണ്ടേ, ഇത്രത്തോളം യഹോവ സഹിച്ചു. നമ്മളെ അങ്ങ് സഹിച്ചെന്ന്. ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അപ്പനും അമ്മയും അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? എന്ത് ചെയ്തേനെ? അവർ ശകലം അറിയുമ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? മാസം 5000 വന്നോണ്ടിരുന്ന, ഇപ്പം 2500 ഉള്ളൂ കട്ട. കാരണം എന്തോ ഇച്ചിരി അറിഞ്ഞ ഇടയ്ക്ക് ഒരു കറക്കവും ഒരിച്ചിരി പരിപാടിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം കട്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്ത എല്ലാം നമ്മുടെ അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും നമുക്ക് ചാൻസ് തന്ന് നമ്മെ സഹിക്കുന്ന ദൈവം. സ്ലോ ടു ആങ്കർ. പെട്ടെന്ന് കോപിക്കതില്ലെന്നേ പറഞ്ഞേ. കുറച്ചും കൂടെ പറയാം, ഗോഡ് ഈസ് നോട്ട് ആംഗ്രി അറ്റ് യു. ദൈവം നിങ്ങളോട് കോപിച്ചുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ, ദൈവം നിങ്ങളോട് കോപിച്ചുകൊണ്ടിരിക്കുന്നില്ല, കോപിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഹീസ് നോട്ട് ആംഗ്രി അറ്റ് യു. കരുണ കാണിക്കുക, കരുണ കാണിക്കുക, ദീർഘക്ഷമ കാണിക്കുക. ദൈവത്തിന്റെ പ്രത്യേകത, ഒന്ന് കരുണയുള്ള ദൈവം, രണ്ട്, ഔദാര്യവാനായ ദൈവം. മൂന്ന്, ദീർഘക്ഷമയുള്ള ദൈവം. അടുത്തത് എബൗണ്ടിങ് ഇൻ ലവിങ് കൈൻഡ്നസ്. അത് ചിലരെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പദമാണ്. ലവും കൈൻഡ്നസ്സും ഒരുമിച്ച് ചേർത്തൊരു വാക്യം പറയാണ് ലവിങ് കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത്ര എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ ലവിങ് കൈൻഡ്നസ്. മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? മഹാദയയുള്ള ദൈവം. ഞാൻ പറഞ്ഞു അതൊന്നും പോരാ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇത് എഴുതിയത് ബൈബിൾ എഴുതിയ ഹീബ്രുവിലാണ്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേന് എബൗണ്ടിങ് ഇൻ ലവിങ് കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ അതെന്നെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട്. എങ്കിലും പറയട്ടെ, സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കാണ് ദൈവത്തിൻ്റെ. നിറഞ്ഞു കവിയുന്ന സ്നേഹമാ ദൈവം. വീണ്ടും 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 സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമാ ദൈവം. അളക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ആഴമാ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പം നമ്മുടെ മനസ്സിരിച്ച് എന്ത് തോന്നുന്നു? എന്നാൽ പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലല്ലോ. എൻ്റെ താഴൊരു വാക്യം കൊണ്ട് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? അടുത്തൊരു താഴത്തെ വാക്യം, ഹു ഫോർഗിവ്സ് ഇനിക്വിറ്റി ട്രാൻസ്ഗ്രഷൻ ആൻഡ് സിൻ. അകൃത്യവും പാപവും ക്ഷമിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെയുള്ള പാപം, മനുഷ്യനെതിരെയുള്ള പാപം, അറിഞ്ഞു ചെയ്ത പാപം, അറിയാത്ത ചെയ്ത പാപം. ഈ അറിയാതെയും പാപം ചെയ്യാൻ പറ്റും, അറിയത്തില്ലേ? നമുക്കതിനെക്കുറിച്ച് അറിയില്ല, പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേനും അത് പാപമായിരുന്നു. ഉദാഹരണം പറയാം, നമ്മൾ ചിലരെ വേദനിപ്പിക്കുന്നു. നമ്മൾ ചില കാര്യങ്ങളങ്ങ് പറയാം. ദേഷ്യം വരുമ്പോൾ അമ്മയോട് എന്ത് ചെയ്യും? രണ്ട് വർത്തമാനം പറയും. പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല ആ വാക്ക് അമ്മയെ വേദനിപ്പിച്ചെന്ന്. നമ്മൾ ഓ ഞാൻ അത്ര വലിയൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ പറയുന്നേ. അത് അറിയാതെ ചെയ്ത പാപം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ കേട്ടയാൾക്കത് വേദനയായി, അത് പാപമായി. അത് അറിയാതെ ചെയ്ത പാപത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ പാപങ്ങളും ക്ഷമിക്കും. പക്ഷെ താഴെയുണ്ട്, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ ശിക്ഷിക്കുകയും ചെയ്യും. കാരണം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പപ്പ, നിങ്ങളുടെ ഡാഡി അല്ലെങ്കിൽ അച്ഛൻ നിങ്ങളോട് നിങ്ങളെല്ലാ മോശമായ ആൾക്കാരും കാണിക്കുക, എല്ലാ ദിവസവും കള്ളടിച്ച് വീട്ടിൽ വരുന്നു, അമ്മയുടെ നേരെ തട്ടിക്കയറുന്നു, ഒന്നും മിണ്ടുന്നില്ലെന്ന് വിചാരിച്ചു, ഒന്ന് പറയുന്നു പോലും ഇല്ല, മോനേടാ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുമില്ല, നിങ്ങളെല്ലാ ദിവസവും കള്ളടിച്ച്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എന്തോ ഒരപ്പനാ തോന്നില്ലേ? പറ, കുറ്റത്തിന് ശിക്ഷയുണ്ട്. കാരണം ദൈവത്തിൻ്റെ നേച്ചർ അതാ. കാരണം ശിക്ഷിക്കാതെ വിടാൻ പറ്റത്തില്ല. പക്ഷേ ശിക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അകൃത്യവും പാപവും എല്ലാം ക്ഷമിക്കുവാനുള്ള മനസ്സുമായിട്ടായിരിക്കുന്നേ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രത്യേകത അതാ. ഒന്ന്, ദൈവം കരുണയുള്ള ദൈവം. എന്താ കരുണയെന്ന് പറഞ്ഞാൽ? എന്താ, ഞാൻ അതിലേക്ക് വരാം, യേശുവിലേക്ക് വരാൻ പോവാ. കരുണയുള്ള ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ കണ്ടിട്ട്, നമ്മുടെ യഥാർത്ഥ അവസ്ഥ കണ്ടിട്ട് നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന, അതിന് പറഞ്ഞ പേരാണ് കരുണ. ദൈവത്തിൻ്റെ പ്രത്യേകത അതാ, കരുണയുള്ള ദൈവം. രണ്ട്, ഔദാര്യവാനായ ദൈവം, വാരിയെറിഞ്ഞ ദൈവം കൊടുക്കാൻ പോന്നേ. രണ്ട്, മൂന്നാമത്തെ, എബൗണ്ടിങ് ഇൻ ലവിങ് കൈൻഡ്നസ്, സ്നേഹത്തിൻ്റെ നിറകുടമാ ദൈവം, സ്നേഹത്തിൻ്റെ ആഴമാ ദൈവം. പറഞ്ഞു തീരാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം സ്നേഹമാ ദൈവം. നാല്, പാപങ്ങളെ ക്ഷമിക്കുന്നവനാ ദൈവം. അഞ്ച്, തെറ്റിന് ശിക്ഷ കൊടുക്കും എന്നൊരു നേച്ചറും കൂടെ ദൈവത്തിനുണ്ട്. ദൈവം, ഇതെല്ലാം നമുക്ക് യേശുവിൽ കാണാൻ പറ്റും. ഇതെല്ലാം യേശുവിൽ കാണാൻ പറ്റും. ഒരു കുഷ്ഠരോഗി ഒരിക്കൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. എഴുതിയിരിക്കുകയാണ്, അവൻ മനസ്സലിഞ്ഞ് അവനെ തൊട്ടു, സൗഖ്യമാകുക. സാധാരണ അന്നത്തെ കാലഘട്ടത്തിൽ ആരും കുഷ്ഠരോഗിയെ തൊടത്തില്ല. ഇങ്ങനെ വായി ഒന്ന് കുഷ്ഠം പകരും. അതുമാത്രമല്ല, അന്നൊരു നിയമം ഉണ്ടായിരുന്നു, കുഷ്ഠരോഗിയെ തൊട്ടാൽ അശുദ്ധനാകും. ഈ രോഗം പടരാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു നിയമോ? ഇപ്പം ചില പ്രത്യേക അസുഖങ്ങളുള്ളപ്പോഴത്തേന്, ഇപ്പം കണ്ണിൽ അസുഖം വരിക, ഇപ്പം പിള്ളേരോട് പറയും സ്കൂളിൽ വരരുത്. എന്തിനാ പറയുന്നത്? മറ്റു പിള്ളേർക്ക് പകരാതിരിക്കാൻ. അപ്പം അന്ന് കുറ്റം, അന്ന് കുഷ്ഠമുള്ളവരുടെ ഒരു നിയമമുണ്ട്, തൊടരുത്, തൊട്ടാൽ അശുദ്ധനാവും. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്താലേ പുള്ളിക്കാരന് ശുദ്ധനാകാൻ പറ്റുള്ളൂ. ആരും തൊടത്തില്ലൊരു കുഷ്ഠരോഗിയെ. പക്ഷേ യേശു അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനെ തൊട്ടു. ഹി ടച്ച്ഡ് ദ ലെപ്പർ. എത്ര മോശമായ അവസ്ഥയാണെങ്കിലും, എത്ര മോശമായ അവസ്ഥയാണെങ്കിലും അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്പർശിക്കുന്നവനാണ് യേശു. അവൻ്റെ കരുണ അതാ. ഇനി അത് പോട്ടെ. ഒരിക്കൽ യേശുവിൻ്റെ കൂടെ ഒരു മൂന്ന് ദിവസം, നമ്മുടെ ക്യാമ്പ് രണ്ട് ദിവസമാണ്, പക്ഷേ യേശുവിൻ്റെ കൂടെ ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. മൂന്ന് ദിവസം ആൾക്കാരുമായിട്ടൊരു ഒരു ദൂര സ്ഥലത്ത് പോയി യേശു ഒരു ക്യാമ്പ് നടത്തി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റി. മൂന്നാം ദിവസം ആയപ്പോഴത്തേന് ഫുഡ് തീർന്നുപോയി. ഇവിടെ കുഴപ്പമില്ല, ഇവരാ അറേഞ്ച് ചെയ്യുന്നേ, നമ്മൾ ഏറ്റവും അവസാനം കാശ് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ യേശുവിൻ്റെ ഈ കാശൊന്നുമില്ല. ഉള്ളതൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് വരികയാണ്. കാരണം ശിഷ്യന്മാരുടെയും കാശില്ല, കാരണം അവർ കാശിന് വേണ്ടി ജീവിച്ചവരല്ല, അതുകൊണ്ട് കാശില്ല. അവരൊരു സിമ്പിൾ ലിവിങ്, കാശില്ല. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് ഒരു ഐഡിയ പറയാം. അപ്പൊ യേശു പറഞ്ഞ നല്ലൊരു ഐഡിയ ആയിരിക്കും. പറഞ്ഞു, നമുക്കേ ഇവരെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാം, പ്രശ്നമില്ലല്ലോ. എന്തിനൊക്കെ എളുപ്പമുണ്ട്, പരിപാടി അങ്ങ് ഒഴിവാക്കിയൊക്കെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാം. യേശുവിനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഐഡിയ പലപ്പോഴും ഇങ്ങനെയാ, പക്ഷെ ബൈബിൾ അങ്ങനെയല്ല. യേശു പറയാണ്, ഇവരെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ ഒരു പക്ഷേ ഇവർ വഴിയിൽ തളർന്നു വീണാലോ. അവിടെ ഇതിരിക്കുകയാണ്, ഐ ഫീൽ കമ്പാഷൻ ഫോർ ദീസ് പീപ്പിൾ. എനിക്കിവരോട് കരുണ തോന്നുന്നു. കണ്ടോ, നമ്മുടെ കൊച്ചു കാര്യം പോലും യേശു ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് പറഞ്ഞേ. നമ്മുടെ ആഹാരം യേശു ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഈ കാശ് തീർന്നുപോയി. ഒരാഴ്ച കൊണ്ട് തീരും കാശ്, പിന്നെ കടവാ, പിന്നെ കടവും കിട്ടത്തില്ല. അങ്ങനെയൊക്കെയാ ജീവിച്ചുകൊണ്ടിരുന്നേ. നിങ്ങളിൽ ചേർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരാഴ്ച കൊണ്ട് കാശ് തീരും, കാരണം കഴിഞ്ഞ മാസത്തെ കടവ് കൊടുത്തു തീരുമ്പോഴത്തേന് പിന്നെ നമ്മുടെ അടിച്ചുപൊളിയും കൂടെ ആകുമ്പോഴത്തേന് കാശ് മുഴുവൻ തീരും. പിന്നെ കടം ചോദിക്കും, പിന്നെ അവസാനം കടവും കിട്ടാതെ വരും. ഒരു ദിവസം ഒന്നും എനിക്കില്ല. ഞാൻ ഓർക്കുന്നുണ്ടെന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഞാനങ്ങനെ ദൈവമായിട്ടുള്ള വലിയ ബന്ധത്തിലൊന്നും വന്നിട്ടില്ല, ഇങ്ങനെയൊക്കെ ചെറിയ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. കാശില്ല, ഞാൻ എൻ്റെ മുറിയിരിക്കുക. ഉച്ചയായപ്പോൾ എൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ, സാധാരണ യൂഷ്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊന്നും കൈമാറാറൊന്നുമില്ല, ഓരോരുത്തർ ഒറ്റക്കെട്ടിക്കുള്ള റൂമുകളാണ്, ഓരോരുത്തർ വെച്ച് കഴിക്കും. പക്ഷെ അന്ന് എൻ്റെ കൂടെയുള്ള അപ്പുറത്ത് താമസിക്കുന്ന ഒരു പയ്യന് തോന്നി എന്നെ വിളിക്കണം. അവൻ എന്നെ വിളിച്ചു, ഷിബു വാ കഴിക്കാം. യൂഷ്വലി അങ്ങനെ ചെയ്യുന്നതല്ല. അവൻ അന്ന് എന്നെ വിളിച്ച് വയറ് നിറച്ച ആഹാരം തന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, യേശുവിന് എൻ്റെ ആഹാരകാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാ, പക്ഷെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടത്. അന്ന് ഒരു നേരം പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇന്നിപ്പോൾ ഒരു നേരം ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, മാനേജബിൾ. പക്ഷെ അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു നേരം പട്ടിണി കിടക്കുന്ന ചിന്തിക്കാൻ മേല. പക്ഷെ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, യേശുവിന് എൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുണ്ട്. അതാ കർത്താവ്, ഐ ഫീൽ കമ്പാഷൻ ഫോർ ദീസ് പീപ്പിൾ. എനിക്കിവരോട് കരുണ തോന്നുന്നു. ഇവരെ ഇങ്ങനെ വിട്ടാൽ വഴിയിൽ അവർ ഒരു പക്ഷെ തളർന്നു വീഴും. കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? അപ്പൊ അവര് പറഞ്ഞു, അവരെല്ലാം ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട്. പക്ഷെ അത് ഇത്രയും പേർക്ക് എങ്ങനെയാ? യേശു പറഞ്ഞു, ബ്രിങ് ഇറ്റ് ഹിയർ. അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ടുവന്നു. യേശു അത് ദൈവ പിതാവിങ്കിലേക്ക് നോക്കി എഴുതിയിരിക്കുകയാണ്, 5000 പുരുഷന്മാർ ഭക്ഷിച്ച് ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുത്തു. തിന്ന് ശേഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേലൊരു ഫ്രൈസാ എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുമ്പോൾ ബാക്കി വരണം, അപ്പോഴാണ് ശരിക്കും ആഹാരം കഴിച്ചു എന്ന് ഉള്ള പ്രൂഫ് വരുന്നത്. പന്ത്രണ്ട് കൊട്ട ആഹാരം മിച്ചമുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാർ കൂടെയുണ്ട്, ഇവന്മാരും കഴിപ്പൊന്നുമില്ല. കാരണം അവരോട് പറഞ്ഞടാ കൊണ്ടുപോടാ ഓരോ കൊട്ട നിങ്ങളും കൂടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ ആഹാര കാര്യത്തിലും യേശുവിന് ശ്രദ്ധയുണ്ടെന്നാ. മറ്റൊരിക്കൽ രണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർ യേശുവിൻ്റെ അടുക്ക വന്നു. അവർ പറഞ്ഞു, യേശുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടെയും എഴുതി വെച്ചിരിക്കുകയാണ്, യേശു അവരെ കണ്ട് മനസ്സലിഞ്ഞ് അവരെ തൊട്ടു. അപ്പോൾ അവർ കാഴ്ച പ്രാപിച്ചു. ഞാൻ പറഞ്ഞത് യേശുവിന് അത്ഭുതം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന്. സിമ്പിൾ, ആ ഓക്കെ എന്ന് പറഞ്ഞാൽ നടക്കും. പക്ഷേ അവിടെ യേശുവിന്റെ ഹൃദയം വെളിപ്പെടുക. എന്താണ് യേശുവിന്റെ ഹൃദയം? ഹീ ഫെൽറ്റ് കമ്പാഷൻ, കരുണ തോന്നുന്ന യേശു. അതേ പറഞ്ഞ ബൈബിൾ വായിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും അറിയാത്ത ഒരു യേശുവിനെ കാണും. നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു, യേശു തൊട്ടു, ഭൂതം പോയി, യേശു തൊട്ടു, രോഗി സൗഖ്യമായി, യേശു തൊട്ടു, തളർന്നു കിടന്ന് എഴുന്നേറ്റു, അങ്ങനെയല്ലെന്ന്. അങ്ങനെയല്ല, അതിന് മുൻപൊരു കാര്യം സംഭവിച്ചു. എന്നറിയോ? അവന് മനസ്സലിവ് തോന്നിയെന്ന്, കരുണ തോന്നിയെന്ന്, അവരുടെ അവസ്ഥ കണ്ടിട്ട് അവനവിടെ നിന്നെന്ന്. അതാ യേശുവിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ ഹൃദയം നമ്മളെന്നറിയണം. കരുണയുള്ള ദൈവം, നമ്മുടെ എത്രമാത്രം തകർന്ന അവസ്ഥയാണെങ്കിലും അവിടെ നോക്കി കരുണ കാണിക്കുന്നവനായ ദൈവം, കരുണ കാണിക്കുന്ന ദൈവം. രണ്ട്, അബൗണ്ടിങ് ലവിംഗ് കൈൻഡ്നെസ്, സ്നേഹത്തിൻ്റെ നിറകുടമായ യേശു, സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കാണ് യേശു. ബൈബിളിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, യോഹനന്റെ സുവിശേഷത്തിൽ, യോഹനൻ 11:5 എനിക്ക് തോന്നുന്നു, ജോൺ ചാപ്റ്റർ 11 verse 5. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. Now Jesus loved Martha and her sister and Lazarus. ഒരു കുടുംബത്തിൽ മൂന്ന് പേര്. പക്ഷെ അവിടെ എഴുതിയിരിക്കുകയാണ് യേശു അവരെ മൂന്ന് പേരെയും എന്ത് ചെയ്തു? സ്നേഹിച്ചു. അതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആളാരാ? ആക്റ്റീവായിട്ടുള്ള ആള് മാർത്തയാ. പക്ഷെ യേശുവിന്റെ വചനം കേൾക്കാനായിട്ട് അടുത്ത് വരുന്ന മറിയ, മേരി. ഇനി മൂന്നാമതൊരാളുണ്ട്, ലാസർ. ലാസറിന്റെ അതിന് അഡ്രസ്സും ഗർഭവും ഇല്ല. പുള്ളി തട്ടിപ്പോയപ്പോഴാണ് പുള്ളിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അതിന് മുമ്പ് വീട്ടിൽ ചെന്നപ്പോഴും ലാസർ ഇല്ല. ഞാൻ വിചാരിക്കുന്നതിനറിയോ, രണ്ട് സഹോദരിമാര് പ്രാർത്ഥനയ്ക്ക് വന്നപ്പം ഈ പ്രാർത്ഥന കയറാൻ മടിച്ച് ഉഴപ്പി അടിച്ച് നടക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ലാസർ. സാധാരണ എങ്ങനെ ഈ സ്ത്രീകളായി പ്രാർത്ഥനയും പരിപാടിയൊക്കെ? അവരെപ്പോഴും തല തുണിയിടുന്നു, പ്രാർത്ഥിക്കുന്നു, വലിയ പരിപാടികളാണ്. എനിക്ക് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പം ഞാൻ മതിലിയാടി അപ്പുറം വഴി പോയി. ചാടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഞങ്ങളുടെ അവിടെ ഒരു ഒരാളുണ്ടായിരുന്നു അവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ ആത്മീയകാര്യം പറയാൻ വേണ്ടി വരും. ഞങ്ങളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പുള്ളി ഒരു ആഫ്രിക്കനാണ്, ചിക്ക എന്നാണ് പേര്. ചിക്ക വരുന്നത് കേൾക്കുമ്പോഴത്തേന് ചില പിള്ളേർ ചാടി ബാത്റൂമിൽ കയറി ക്ലോസ് ചെയ്യും, അവിടെ പമ്മിയിരിക്കും. കാരണം പുള്ളിക്കാരനെ ആത്മീയകാര്യം പറയുമ്പോൾ പിള്ളേർക്കത് വലിയ താല്പര്യമില്ല. പുള്ളി ചിക്കാടെ തലവട്ടം കാണുമ്പോഴത്തേന് ഞാൻ നോക്കി എൻ്റെ കൂടെ, അപ്പം എന്നെ കാണാനാണ് പുള്ളി വരുന്നേ. പുള്ളിയെ ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു, പുള്ളി എന്നെ കാണാൻ വേണ്ടി വരുന്ന. എന്നെ പുള്ളി കാണാൻ വരുമ്പം എൻ്റെ കൂട്ടുകാർ ഇതുവഴി മുങ്ങുക. ലാസർ ഇതുപോലെ മുങ്ങിയ ഒരാളാണോ എന്നൊരു സംശയമുണ്ട്. ബൈബിൾ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ എനിക്കൊരു സംശയം, ലാസർ ഇങ്ങനെ മുങ്ങിയ ഒരാളായിരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ യേശു മാർത്തയെ സ്നേഹിച്ചു, മറിയെ സ്നേഹിച്ചു, ലാസറിനെയും സ്നേഹിച്ചു. മേരിയ സ്പിരിച്വൽ, മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന കേട്ട ഉടനെ തലേ തുണിയിട്ടു, ബൈബിൾ എടുത്തു വെച്ച് യേശു പറ കേക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക. മാർത്ത ഭയങ്കര ബിസിയാണ് അപ്പുറത്ത്, പക്ഷെ മാർത്തയും യേശു സ്നേഹിച്ചു. അതാ എൻ്റെ സന്തോഷം. തലേ തുണിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളെ മാത്രമല്ല യേശു സ്നേഹിക്കുന്നത്, തടുക്കളയിൽ ജോലി ചെയ്യുന്ന ആ മാർത്തയെയും യേശു സ്നേഹിക്കുന്നുണ്ട്. യേശു സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഒത്തിരി ചിന്തകളുണ്ട്, മിസ്കൺസെപ്ഷൻസ് എന്ന് പറയും. ഓ, അവരൊക്കെ വലിയ പ്രാർത്ഥനക്കാരാ, അവരെയൊക്കെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, എന്നെ ദൈവം അറിയുന്നൊന്നുമില്ല. മിസ്കൺസെപ്ഷൻസ്. അതൊക്കെ നമ്മുടെ ഐഡിയ ആണ്. ദൈവത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, ദൈവം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവം. അതിന്റെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ ചിന്തകളെക്കാൾ എന്റെ ചിന്തകൾ ഉയർന്നിരിക്കുന്നു. എത്രയാ എത്രയാ ആകാശം ഭൂമിക്ക് മീത് എത്രത്തോളം ഉയർന്നിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ചിന്തകളെക്കാൾ ദൈവത്തിന്റെ ചിന്തകൾ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട് ഇല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. പണ്ടൊരു കൊച്ചു കൊച്ചിനോട് ചോദിച്ചു, ദൈവത്തെ എന്താണ്, ദൈവത്തെ കുറിച്ചുള്ള അഭിപ്രായം. പിള്ളേരുടെ സൺഡേ സ്കൂളിലെ എന്നെ ക്ലാസ്സിലെ ഒരു ടെസ്റ്റ് ഇട്ടാണ്, എന്താണ് ദൈവത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്. അപ്പൊ ഒരു കൊച്ചെഴുതി, ദൈവം വളരെ തിരക്കുള്ളയാളാണ്, കാരണം ഒത്തിരി പേര് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പൊ ഈ ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ദൈവം ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. കൊച്ചെഴുതിയിരിക്കുകയാണ് കൊച്ചിന്റെ ഭാഷയില്. എന്റെ കൊച്ചു പറഞ്ഞു, എൻ്റെ വീട്ടില് എൻ്റെ വീട്ടുകാരൊക്കെ പ്രാർത്ഥിക്കും, അവർ രാവിലെയും പ്രാർത്ഥിക്കും വൈകിട്ടും പ്രാർത്ഥിക്കും, ആഹാരത്തിന് മുമ്പും പ്രാർത്ഥിക്കും. രാവിലെ ഓരോ ആഹാരം കഴിക്കുന്നതിന് മുൻപ് ദൈവമേ ആഹാരത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും, പിന്നെ ലഞ്ചിനും ഉച്ചയ്ക്കും പ്രാർത്ഥിക്കും, പക്ഷെ സ്നാക്സ് കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി. ഞാൻ പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് നമുക്കെല്ലാം ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ നമ്മുടെ ഐഡിയയുടെ മുകളിൽ ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ ചിന്തകളെക്കാൾ ദൈവത്തിന്റെ ചിന്തകൾ ഉയർന്നിരിക്കുക ഇല്ലേ. ദൈവത്തെക്കുറിച്ച് എന്താ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? അത് നമുക്ക് മാറണ്ടേ? നമ്മുടെ ഐഡിയാസ് എല്ലാം ഒന്ന് മാറിപ്പോണം. എന്നിട്ട് ദൈവം എന്താണോ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതും നമ്മൾ തിരിച്ചറിയണം. ദാറ്റ് ഈസ് എ പേർപ്പസ് ഓഫ് ദിസ് ക്യാമ്പ്. ദൈവം എന്താണ് തന്നെ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ വായിച്ചേ. ദൈവം കരുണയുള്ള ദൈവം, കമ്പാഷനേറ്റ് ഗോഡ്. കൃപയുള്ള ദൈവം, ഹീസ് എ ഗ്രേഷ്യസ് ഗോഡ്. മൂന്ന്, ഹീസ് എ ഫോർഗിവിംഗ് ഗോഡ്, പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം. നാല്, എബൗണ്ടിങ് ഇൻ ലവിംഗ് കൈൻഡ്നെസ്, സ്നേഹത്തിന്റെ ആഴമുള്ള ദൈവം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം അതാ. ഇതെല്ലാം നമ്മൾ യേശുവിൽ കാണുക, ഇതെല്ലാം യേശുവിൽ കാണുക. ഒരിക്കല് പരീശന്മാർ, ഫാരിസീസ്, ഭയങ്കര റിലീജിയസ് ആൾക്കാരാണ് കേട്ടോ, ഭയങ്കര സീരിയസ് ആൾക്കാരാണ്. അവരൊരു സ്ത്രീയെ പിടിച്ചോണ്ട് വന്നു, അഡൾട്ടറി പിടിച്ച, ഓൺ ദ സ്പോട്ട്, കോട്ട്, റെഡ് ഹാൻഡഡ്, വ്യഭിചാരത്തിൽ പിടിച്ചതാ, കൊണ്ടുവന്നു യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്തു പറയുന്നു? ശരിയാ, അവരുടെ പ്രമാണം എങ്ങനെയാ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ എന്നാ ഡൽഹി റേപ്പ് കേസിൽ എല്ലാവരും എന്നാ പറഞ്ഞു? അവരെ തൂക്കിക്കൊല്ലണം. ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപോലെ വിളിച്ചു പറഞ്ഞു, ഡൽഹി റേപ്പ് കേസിലുള്ള ആൾക്കാരെ തൂക്കിക്കൊല്ലണം. അവരും അതുപോലെ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്തു പറയുന്നു? കർത്താവ് അവിടെ ഇരിക്കുകയാണ്, നിലത്തിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു, മണ്ണിലേ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. എന്താ എഴുതിയെന്ന് നമുക്കറിയാമല്ല. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ആലോചിക്കുമ്പോഴത്തേനെ നമ്മളൊക്കെ ചുമ്മാ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഈ ഒരിക്കലും ഞാൻ ഒരു പബ്ലിക് ബൂത്തിൽ ചെന്നപ്പോഴത്തേന് മൊത്തം വരെ, ഇപ്പം പബ്ലിക് ബൂത്ത് ഇല്ല, ഈ മൊബൈൽ വന്നേ പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, നോക്കിയപ്പോഴത്തേന് അവിടുത്തെ ഭിത്തിയെ മുഴുവൻ വരയാണ്, കാരണം ഈ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ വരയാ മൊത്തം. കണ്ടിട്ടില്ലേ, നമ്മളാണെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ എന്നറിയാം, അവൻ്റെ ഈ ഫോൺ കൊടുക്കുകയാണെ പിന്നെ അവൻ ഓട്ടോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, കാരണം ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ നമ്മളങ്ങനെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് യേശു അതുപോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക, പിതാവിനോട് ചോദിക്കുക എന്താ പറയണ്ടേ ഇവരോട്. എന്നിട്ട് യേശു തലയുയർത്തി, എന്നിട്ട് പറഞ്ഞു, ഇവർ കല്ലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്, കല്ലെറിഞ്ഞ് ഇപ്പം യേശു പറഞ്ഞാൽ മതി, ഇപ്പം കൊല്ലുക. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. ആര് കല്ലെറിയണോ? ആദ്യത്തെ കല്ല്, രണ്ടാമത്തെ കുഴപ്പമില്ല, ഒന്നാമത്തെ കല്ലെറിയേണ്ടത് പാപമില്ലാത്തവൻ എറിയണം. അവിടെ എഴുതിയിരിക്കുകയാണ്, പ്രായമുള്ളവർ മുതൽ ചെറുപ്പക്കാർ വരെ എല്ലാവരും കല്ല് താഴെയിട്ട് അവരുടെ വഴിക്ക് പോയി. ഒരു വലിയ പാഠം യേശു പഠിപ്പിക്കുക. എന്തെന്നറിയാമോ? നാം എല്ലാവരും ഒരുപോലെ പാപികളാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. സോ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കി, നമ്മളും പലപ്പോഴും ഇങ്ങനല്ലേ? നമ്മുടെ തെറ്റുകളെ കാണാതെ മറ്റുള്ളവൻ്റെ തെറ്റ് കാണുമ്പോൾ നമ്മൾ അത്ര ശക്തമായിട്ട് വാദിക്കുന്നേ അല്ലേ? അവനെ കൊല്ലണം, അവനെ ശരിയാക്കണം എന്ന് നമ്മൾ മറ്റുള്ളവനെ കുറിച്ച് പറയും. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ എന്നാ അറിയോ? നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? അത് തെറ്റല്ല. അടിസ്ഥാനപരമായ മനുഷ്യന്റെ പ്രശ്നം അതാ. മറ്റുള്ളവന്റെ തെറ്റ് കാണുമ്പോൾ വിൽ ജംപ് ഓവർ ദർ ഹെഡ്. നമ്മൾ പറയും അവൻ ശരിയല്ല അല്ലേ. ഇനി നമ്മൾ നാലുപേർ സംസാരിക്കാൻ കൂടുമ്പോൾ എന്നെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെ സംസാരിക്കുന്നേ ഉമ്മൻചാണ്ടി, തട്ടിപ്പുകാരൻ, ശ്രദ്ധിച്ചിട്ടില്ലേ? രാഹുൽ ഗാന്ധി, അവനെ കൊണ്ട് ഒരു കഴകത്തിനും അവനെ കൊള്ളത്തില്ല. നരേന്ദ്രമോദി, അവൻ കൊലപാതകി. നമ്മൾ കൂടിയിരുന്നാൽ എന്തുമാത്രം ആൾക്കാരെ കുറിച്ച് എന്തുമാത്രം അഭിപ്രായം, അത് നല്ലത് പറഞ്ഞ എത്രയുണ്ട്? ചോദിക്കുക, എത്ര നല്ല അഭിപ്രായം നമ്മൾ പറയാറുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ചാടി വീഴും, അവൻ ശരിയല്ല, അവൻ ശരിയല്ല, അവനൊക്കെ ഭരിക്ക, അവൻ ഭരിക്കാൻ കൊള്ളോ, സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, നമ്മളെന്ന് കയറ്റിയിരുത്തിയാലോ? ഞാൻ പറഞ്ഞ അവർ എല്ലാം ചെയ്തതല്ല ശരിയാണെന്നൊന്നും അല്ല ഇനി പറയുന്നേ. ഞാൻ പറഞ്ഞ നമ്മുടെ നേച്ചർ പറഞ്ഞതാ. നമ്മുടെ അടിസ്ഥാനപരമായൊരു പ്രശ്നം, മറ്റുള്ളവൻ്റെ തെറ്റ് കാണുമ്പോൾ ചാടി വീഴും, നമ്മുടെ കാര്യം വരുമ്പം നമ്മളങ്ങൊഴിഞ്ഞു മാറും, നമ്മളതിനെയൊക്കെ അങ്ങ് ഡിസ്കൗണ്ട് ചെയ്യും. ദാറ്റ് ഈസ് അവർ ബേസിക് നേച്ചർ. പക്ഷേ കർത്താവിൻ്റെ പ്രത്യേകത കണ്ടോ? കർത്താവ് ചോദിച്ചു, സ്ത്രീയെ ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവൾ പറഞ്ഞില്ല, കർത്താവേ, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. കണ്ടു യേശുവിൻ്റെ മനസ്സലിവ് കണ്ടോ? നമ്മുടെ മുമ്പിലാണ് വ്യഭിചാരത്തിൽ കോട്ട് റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചിരുന്നെങ്കിൽ നമ്മളെന്ത് ചെയ്തേനെ? ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കോളേജ് ഉണ്ടായിരുന്നു, ഒരു പാരലൽ കോളേജ്. അവിടുത്തെ സാർമാർ ഏതോ സ്ത്രീകളുമായിട്ടെന്തോ മോശമായിട്ടോ, കുട്ടികളുമായിട്ടോ മോശമായിട്ടെന്തോ ഒരു കാര്യമുണ്ടായി. ഞാനിപ്പോഴും ആ സീൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങളുടെ ആ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ സാറുമാരെ ഇടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? സാറുമാർ പിള്ളേരോട് മോശമായിട്ട് പെരുമാറി. പക്ഷേ ആ മോശമായിട്ട് പെരുമാറിയവരെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരെത്രയോ പ്രാവശ്യം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അനേകരുടെ നേരെ നിങ്ങൾ പാപിയാണ്, നിങ്ങൾ തെറ്റുകാരനാണെന്ന് നമ്മൾ കൈ ചൂണ്ടിയപ്പോൾ, നമ്മുടെ കാര്യം വന്നപ്പോൾ നമ്മൾ സൗകര്യമായിട്ടതിനെ മറച്ചു. ഇതാ മനുഷ്യൻ്റെ നേച്ചറിൻ്റെ പ്രത്യേകത, കറപ്റ്റഡ് നേച്ചർ എന്ന് പറഞ്ഞൊരു കാര്യം. മനുഷ്യൻ്റെ നേച്ചർ അതാ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതെന്ന് ജറമായ 17 ഇരമ്യാവ് 17 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജറമായ 17 ഇരമ്യാവ് 17 അതിൻ്റെ 9 വാക്യം, വേഴ്സ് 9. The heart is more deceitful than all else and is desperately sick. Who can understand it? ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യമുള്ളതാ. എന്താ കപടത? ഒരു കപടത ഇതാ, ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാ ചിന്തിക്കുന്നേ. അത് മാത്രമല്ല, മറ്റുള്ളവരെ നോക്കിയിട്ട് അവരാരും ശരിയല്ലെന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഞാൻ അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. അതിന് നമ്മുടെ നാട്ടിൽ ഫ്രേസും പറയും, തമ്മിൽ ഭേദം തൊമ്മൻ. പക്ഷെ ദൈവം നോക്കിയിട്ട് പറയുകയാണ്, ഓരോ ഹൃദയങ്ങളെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഹാർട്ട് ഈസ് ഡെസ്പെറേറ്റ്ലി, ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ ആൻഡ് ഡെസ്പെറേറ്റ്ലി സിക്ക്. എന്താ സിക്ക് എന്ന് പറഞ്ഞാൽ രോഗം പിടിച്ചിരിക്കുകയാണെന്ന്. ഹൃദയത്തിന് രോഗം പിടിച്ചു. ഈ രോഗം പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ, നോക്കൂ, മനസ്സിലാകാവുന്ന ഭാഷയിൽ എഴുതി വെച്ചിരിക്കുക. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റർ ഓഫ് ദ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അസുഖം ബാധിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകൻ ദൈവം എഴുതിയത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇതിക്ക് നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരനുണ്ട്, അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു അച്ചായൻ ഇവരെ ഒരുമിച്ച് വിളിക്കായിരുന്നു, കള്ളു കുടിക്കാനായിട്ട് ഒരുമിച്ച്. കാരണം ഈ കോളേജ് പിള്ളേരല്ലേ, ഇവര് കൂടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിയും പാട്ടുപാടും ഇവരും പാട്ടുപാടും, ഭയങ്കര ജോളിയാണ്. ഞാൻ ഇവരെ വിളിക്കും ഇടയ്ക്ക്, ഇങ്ങനെ വിളിക്കുമ്പോൾ പുള്ളി പറയും, എടാ മക്കളെ പാട്ടുപാടറാ. ഇപ്പൊ ചോദിക്കും, ഏത് പാട്ടാ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെയ്തരിക, പാടറാന്ന് പറയും. സംഭവം ആത്മീയ പാട്ടാ, എന്നാലും പുള്ളിക്കാരന് നല്ല കിൻഡായിട്ടിരിക്കുമ്പോൾ ഈ പാട്ടെന്ന് കേൾക്കണം. അപ്പോൾ ഉടനെ ഇവർ പാടും, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോടു മത്സരിക്കുന്നു. ഇതെന്നാ സംഭവം എന്നറിയോ, ഈ അച്ചാൻ്റെ പിള്ളേരാരും അച്ചാനെ നോക്കുന്നില്ല, മൊത്തത്തിൽ പ്രശ്നം. ഇപ്പം പുള്ളിക്കാരെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം, ഓ ഈ പാട്ട് പാടുമ്പോഴാണ് പുള്ളിക്ക് ഒരു ആശ്വാസം, ഞാൻ ഈ മക്കളെല്ലാം വളർത്തിയിട്ട് ഇവന്മാരെന്നെ നോക്കാതെ പോയല്ലോ എന്നുള്ള വിഷമത്തിലാണ് പുള്ളി ഈ പാട്ട് പാടുന്നത്. പക്ഷേ ഇത് പുള്ളിക്കാരൻ്റെ വിഷമം അല്ലെന്നത്, ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിഷമമാ ദൈവം പറയുന്നത്. ദൈവം മനുഷ്യരെ നോക്കിയിട്ട് പറയാൻ ആരുമില്ല. അതുകൊണ്ട് ദൈവം ആകാശത്തോട് പറയുക, ആകാശമേ നീ എല്ലാം കേക്ക്. കേൾക്കുന്നോണ്ടല്ല നമ്മളിപ്പോൾ പറയുന്നത്, എടാ നീ എല്ലാം എന്നെ മനസ്സിലാക്കടാന്ന് പറയത്തില്ല, ആരും കാണാത്തപ്പോഴത്തെ നീ എല്ലാം ഒന്ന് മനസ്സിലാക്കടാ, ആരെയും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ദൈവം പറയുകയാണ്, ആകാശമേ നീ ഒന്ന് കേക്ക്, ഭൂമിയെ നീ എനിക്കൊന്ന് ചെവി തര്, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി ആരെയാ, നമ്മളെയൊക്കെ, പക്ഷേ അവരെന്നോട് മത്സരിക്കുന്നു. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുക, കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനം എന്നെ അറിയുന്നില്ലെന്ന്. ദൈവം പറയാം, മൃഗങ്ങൾക്ക് പോലും അതിൻ്റെ യജമാനോടൊരു കൂറുണ്ട്, പക്ഷേ ഞാൻ വളർത്തുന്ന മക്കൾ അവരെന്നെ അറിയുന്നില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ പട്ടിണി കിടന്ന് എത്ര പേരുണ്ട്? ഒരു നേരം കിടന്ന് കാണും, ഒരു ദിവസം കിടന്ന് കാണും, അതിൽ കൂടെ നമ്മൾ പോയിട്ടില്ല, ഉണ്ടോ? പക്ഷെ നിങ്ങളെന്തെങ്കിലും തിരിച്ചറിഞ്ഞോ? നമ്മൾ വിചാരിച്ചത് എൻ്റെ അപ്പൻ്റെ ഈ കാശുണ്ട് അല്ല, ഞാൻ അധ്വാനിക്കുന്നു, നമ്മൾ അപ്പൻ്റെ ഈ കാശ് എങ്ങനെ വന്നേ? ഈ ആരോഗ്യം ദൈവം നമ്മളെ ചെറുപ്പം മുതൽ ഈ പ്രായം വരെ ദൈവം നമ്മളെ വളർത്തി എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ പോറ്റി വളർത്തിയ ദൈവമാ. കാരണം വചനം പറയുകയാണ്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയനേക്കുമുള്ളത്. ഈ സകലർക്കും ആഹാരം കൊടുക്കുന്ന ദൈവമാ. കാരണം ദൈവം കൽപ്പിക്കുന്നതുകൊണ്ടാണ് മഴയുണ്ടാകുന്നത്, ദൈവം ഉള്ളത് കൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നത്, ഈ സൂര്യനും മഴയും ഉള്ളത് കൊണ്ടാണ് ആഹാരം ഉണ്ടാകുന്നത്. ദൈവമാണ് ആഹാരം വിളയിക്കുന്നത്. ആഹാരം ഇല്ലായിരുന്നെങ്കിൽ എത്രത്തോളം ദൈവം നമ്മെ പരിപാലിച്ചു. ദൈവം പറയുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു, അറിയുന്നില്ല. എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, അടിതെട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും പഴുത്ത വ്രണങ്ങളും ചതവും മാത്രമേ ഉള്ളൂ. നമ്മുടെ യഥാർത്ഥ അവസ്ഥ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, നമ്മളെ നോക്കിയിട്ട് ദൈവം പറയുക, മൊത്തം മുറിവുകളാ. എന്തിൻ്റെ മുറിവുകളാണെന്നറിയാവോ? പാപത്തിൻ്റെ മുറിവുകൾ, പാപത്തിൻ്റെ മുറിവുകൾ മുഴുവൻ കിടക്കുക. എന്നിട്ട് പറയുകയാണ്, അവയെ കഴുകിയിട്ടില്ല, ഞെക്കിക്കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല, എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്തിട്ടില്ല, മൊത്തം മുറിവുകളാണ് ദൈവം കാണുന്നത്. സഹോദരങ്ങളെ, നാം തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ ഹൃദയം എത്രമാത്രം വിക്കടാണെന്ന്, എത്രമാത്രം കാപട്യമുള്ളൊരു ഹൃദയമാണെന്ന്? പക്ഷേ ഇത് ഗുഡ് ന്യൂസ് എന്നറിയോ, ഇതറിഞ്ഞിട്ട് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം, നമ്മുടെ ഈ അവസ്ഥ കണ്ടിട്ടും നമ്മുടെ അടുക്കിലേക്ക് കരുണയോടെ ഇറങ്ങി വരുന്നൊരു ദൈവം, അതാണ് നമ്മുടെ യേശു കർത്താവ്, അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത.
നമ്മളെ കണ്ടിട്ട് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും ഈ ദൈവം നമ്മളെ കൈവിടാതെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരിക. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാവോ, നമ്മുടെ ഈ അവസ്ഥ കണ്ട് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരാ. ഉദാഹരണം പറയാം, നിങ്ങളിവിടെ ബാംഗ്ലൂർ വന്ന് ജോലിക്ക് വേണ്ടി വന്നു, അല്ലെ പഠിക്കാൻ വേണ്ടി വന്നു, ഇവിടെ നിങ്ങൾ കള്ളു കുടിച്ച് വഴിക്കിടക്കുകയാണ് എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ അറിഞ്ഞാൽ അവരുടെ വിഷമം എന്തായിരിക്കും? എന്തായിരിക്കും? ആദ്യം നിങ്ങളെ കൊല്ലാനല്ല അവർ വരുന്നേ, അതവരുടെ ഹൃദയത്തെ തകർത്ത് കളയും. ഇതുപോലെ നമ്മുടെ ഓരോ തിന്മകളും ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർത്ത് കളയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? ഒരു വാക്യം വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. Genesis chapter 6 verse 5 and 6. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക, നമ്മുടെ സമയം കഴിഞ്ഞുപോയി. ദൈവം മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായെന്ന്. അദ്ദേഹം പറഞ്ഞത് ഗോഡ് ഹാസ് എ പേഴ്സണാലിറ്റി. ദൈവത്തിന് ദുഃഖമായെന്ന്, ദൈവം ദുഃഖിച്ചെന്ന്, എന്താ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട്. അതാ ദൈവം. പക്ഷെ ദുഃഖിച്ചതുകൊണ്ട് അവസാനിപ്പിച്ചില്ല ദൈവം. എന്താ ചെയ്തെന്നറിയോ ദൈവം? അത് ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്യാം, ബാക്കി ഞാൻ അടുത്ത സെഷനിൽ എപ്പോഴെങ്കിലും ഒരു സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ദൈവോടം കൊണ്ട് നിർത്തിയില്ല. ആയേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. രാവിലെ നമ്മൾ കേട്ടതുപോലെ കാൽവരി മരക്കുരിശിൽ മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത്, അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് യേശു കർത്താവ് മരിച്ചപ്പോൾ അവിടേക്ക് നോക്കി നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നെന്ന്, യേശു എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നെന്ന്. ഞാൻ പാപത്തിൽ നശിച്ചു പോകാതിരിക്കാൻ യേശു പാപത്തിൻ്റെ ശിക്ഷ കുരിശിന്മേൽ ഏറ്റെടുത്തു. അത്രത്തോളം യേശു എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞിട്ടും ദൈവം എന്നെ കൈവിടാതെ എൻ്റെ അടുക്കലേക്ക് വീണ്ടും ഇറങ്ങി വരുന്നൊരു ദൈവം. അതാ കർത്താവിൻ്റെ പ്രത്യേകത. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചപ്പോഴും എന്നെ സ്നേഹിച്ച് എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നൊരു ദൈവം, എന്നെ ഇപ്പോഴും അന്വേഷിച്ച് ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പസിൽ, ഇവിടെ ഈ സ്ഥലത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നോട് സംസാരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന എൻ്റെ ദൈവം, അതാ യേശു. അവൻ നമ്മെ സ്നേഹത്തോടെ നോക്കുകയാ, കരുണയോടെ നോക്കുകയാ, നമ്മുടെ തകർന്ന അവസ്ഥ കണ്ട് യേശു നോക്കുകയാ. അവന് കരുണ തോന്നിയിട്ട് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതാ, നമ്മോട് മനസ്സലിവ് തോന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ, അസ്വസ്ഥമായ നമ്മുടെ ഹൃദയം കണ്ട് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതാ. ആരെങ്കിലും വിളിച്ചപ്പോൾ നമ്മൾ വന്നതല്ല, ദൈവം നമ്മെ കൂട്ടി വരുത്തിയതാ. അവന് നമ്മോട് സംസാരിക്കാനുണ്ട്, ഇടപെടാനുണ്ട്, നമ്മെ ഒരു പുതിയ വ്യക്തിയാക്കുവാനായിട്ടുണ്ട്. നമുക്ക് പറയാം, കർത്താവേ യേശുവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എനിക്ക് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കണേ. യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. കർത്താവേ യേശുവെ, എന്നെ മൊത്തമായിട്ടൊന്ന് മാറ്റണേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യോര മക്കളെ അവിടുന്ന് സ്നേഹിച്ചതിനായി സ്തോത്രം. അവരോട് ഇപ്പോൾ വീണ്ടും വീണ്ടും അവിടുന്ന് സ്നേഹിച്ചതുകൊണ്ട് അവരോട് സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ യേശുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന്